بسم الله بسم الله والحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدًا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وتركنا على البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فصلوات ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار Abdullah ibn Busr radiyallahu ta'ala anhu Addeham Nabi sallallahu alayhi wa sallam ayde majlisil irikkunna oru samayathu oraal avade varugayum Nabi sallallahu alayhi wa sallam ayodu chodikkugayum cheythu inna shara'i' al-islam qad kathurat ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരുപാട് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറെ കൂടി കാര്യങ്ങൾ ഇറങ്ങി. മദീനയിൽ വെച്ച് ശരീഅത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു. ഏറ്റവും ചെറിയ വിഷയങ്ങൾ തൊട്ട് ഏറ്റവും വലിയ മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും പറയപ്പെടണ്ടായി. മാ മിൻ അംരിൻ യുഖർറിബുക്കും ഇലൽ ജന്നത്തി വ യുബാഇദുക്കും അന്നാരി ഇല്ലാ അഅലംതുക്കും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏത് കാര്യങ്ങളുണ്ടോ അത് ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അറിയിക്കാതെ പോയിട്ടില്ല. അതുപോലെ തന്നെ അബൂദറിൽ നിന്നും സൽമാനുൽ ഫാരിസിയിൽ നിന്നുമൊക്കെയുള്ള റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ അനുഭവത്തിൽ പെടുന്ന ഏതൊരു വിഷയം നടന്നാലും ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാ ദഖറ ലനാ മിൻഹു ഇൽമ, ആ കാര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരു ഇൽമ്, ആധികാരികമായ ഒരു രേഖ, ഒരു പ്രമാണം ഞങ്ങൾക്ക് അറിയിച്ച് പഠിപ്പിച്ച് തരാതെ പോയിട്ടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്തൽ ഖറാഅ, ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ആ മലമൂത്ര വിസർജന സമയത്ത് പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ, മര്യാദകൾ, അതടക്കം റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചു. ഒന്നുപോലും വിട്ടൊഴിഞ്ഞിട്ടില്ല. അത്രയും സമഗ്രമായി സമ്പൂർണമായി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ട ഒരു സമയത്താണ് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയുന്നത് ഇന്ന ശറായിഉൽ ഇസ്ലാമി ഖദ് കസറത്തു അലൈ ഖദ് കസറത്തു അലൈന. റിവായത്തുകളിൽ വ്യത്യസ്തമായ പദങ്ങൾ കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതെല്ലാം കൂടി തശബ്ബുസ് നടത്താൻ, അതെല്ലാം കൂടെ മുറുകെ പിടിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഇതിൻ്റെ എല്ലാം ഒരു സാരാംശമായി നിലകൊള്ളുന്ന കാര്യം എന്താണ്? അത് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിയമങ്ങളൊക്കെ എന്തിനുണ്ടാക്കി? 5 നേരം നമസ്കരിക്കണം നിർബന്ധമായിട്ട്. ആ 5 നേരത്തെ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമായിട്ട് വേറെ സുന്നത്തുകൾ, അത് വേറെ നമസ്കരിക്കണം. അതുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത മറ്റു ചില നവാഫിലുകൾ, അത് വേറെ ഉണ്ട് നമസ്കാരത്തിൽ. അതുപോലെ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കണം. റമദാൻ മാസം കഴിഞ്ഞാൽ ശവ്വാലിൽ 6 ദിവസം നോമ്പ് ചെയ്യണം. പിന്നെ വേറെ മാസത്തിൽ 3 ദിവസം അയ്യാമുൽ ബീലുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിലാണെങ്കിൽ തിങ്കളും അതുപോലെ തന്നെ വ്യാഴവും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കൽ വളരെ ബലമായ സുന്നത്തായി പറഞ്ഞിട്ടുണ്ട്. മുഹറം 9-നും 10-നും പറഞ്ഞിട്ടുണ്ട്. അറഫ ദിവസം അറഫയിൽ നിൽക്കാത്ത മറ്റ് മുസ്ലിങ്ങൾക്ക് നോമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ വേറെ പറഞ്ഞു. സക്കാത്തിൻ്റെ നിയമങ്ങൾ വന്നു. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ നിയമങ്ങൾ, ഉംറയുടെ നിയമങ്ങൾ വന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കൽപ്പിക്കപ്പെട്ടു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ശറായിഉൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അത് ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിയമമാക്കപ്പെട്ടത്, അള്ളാഹു അതൊക്കെ നിയമമാക്കി നിശ്ചയിച്ചത്, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങളും ഇങ്ങനെയുള്ള ആരാധനകൾ, ഇബാദത്തുകൾ, അതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയത്, അതെല്ലാം ശറാക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ മിൻ അജലി ഇഖാമത്തി ദിക്രില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടിയല്ലാതെ. അതിനാണ് ളുഹർ നമസ്കരിക്കണം, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അസ്ർ നമസ്കരിക്കണം, സൺസെറ്റായി കഴിഞ്ഞാൽ മഗ്രിബ് വേണം, സന്ധ്യ പൂർത്തിയായി ഇരുട്ട് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇശ വേണം, അതുപോലെ തന്നെ പ്രഭാതം വിടർന്നു തുടങ്ങിയാൽ സുബ്ഹ് വേണം. ഇങ്ങനെ ഒരു 24 മണിക്കൂറിനിടയിൽ 5 നമസ്കാരങ്ങൾ, അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ നിറവേറ്റുന്നത് മുഴുവനായും അഖ്മി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവിനുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിലും നാവിലും, അത് ശരിയായ വിധം നിലനിർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഏത് ശരഅഇന്റെ ഏത് നിയമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ, ഏത് ഇബാദത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ഏത് ബിർറ് നിങ്ങൾ എടുത്തു നോക്കൂ, ഇഹ്സാനിൽപ്പെട്ടിട്ടുള്ള ഏത് ഇഹ്സാൻ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ ഒക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതൊരു നിയമം വെച്ചത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിന്ന് നീങ്ങാതിരിക്കാനാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ നിങ്ങളുടെ നാവിലുണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ ബുസർ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ആ ഹദീസിൽ അങ്ങനെ ചോദിച്ച ആഗതനോട് റസൂലുള്ള ഉത്തരം കൊടുത്തിട്ടുള്ളത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, നിന്റെ നാവ് എപ്പോഴും പച്ച പിടിച്ചു നിൽക്കണം. ഏതുകൊണ്ട്? മിൻ ദിക്രില്ല, ദിക്റുള്ളയുമായിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ, ആ മനസ്സിൽ നിറയുന്ന ഓർമ്മ നാവിലൂടെ അത് പുറത്തേക്ക്. മനസ്സറിയാത്ത നാവുകൊണ്ടുള്ള ഒരു ഉച്ചാരണ അല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിനതുണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള റിമംബറൻസ് എങ്കിൽ ഉറപ്പായിട്ടും അത് എക്സ്പ്രസ് ചെയ്യപ്പെടണം, അത് നാവിലൂടെ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഒരേ സമയത്ത് മനുഷ്യന്റെ ഉള്ളും അതേസമയം മനുഷ്യന്റെ പുറവും ഒരേപോലെ അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ സദാ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ, സദാ എന്ന് ഞാൻ പറയുന്നത് റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഹദീസിൽ പറഞ്ഞത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് വകാന യദ്കുറുല്ലാഹ അലാ ജമീഇ അഹ്യാനിഹി, അള്ളാഹിനെ കുറിച്ച് ഓർക്കുമായിരുന്നു, അള്ളാഹിനെ കുറിച്ചുള്ള റിമംബറൻസ് അത് നാവ് കൊണ്ട് റസൂലുള്ളാഹ് അത് ഉരുവിടുമായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്തല്ല, ജമീഇ അഹ്യാനിഹി, ജീവിതത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിൽ, മുഴുവൻ ഘട്ടങ്ങളിലും. അങ്ങനെ സദാ അള്ളാഹിനെ നമ്മളുടെ മനസ്സിലും നമ്മുടെ നാവിലും വരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ നമ്മൾ ഓർക്കാൻ കൂട്ടാക്കൂല, അത് നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. വെറുക്കുന്ന ഒരു സംഗതി അത് ഓർക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് എപ്പോഴും ഓർക്കാൻ, അത് ഓർത്തിരിക്കാൻ നമുക്ക് തന്നെ ഒരു രസമാണ്, അതിനാണ് നമ്മൾ മെനക്കെടുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അത്രത്തോളം നമ്മൾ ഓർക്കുന്നു, അത് അള്ളാഹ് ഓർക്കുന്നത് അത്രയധികം അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് കൊണ്ടാണ്, മഹബ്ബത്താണ്. അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കൽ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി ഞാൻ പാലിക്കും. അയാൾ ആരൊക്കെ സ്നേഹിക്കുന്നുവോ അവരോടും എനിക്ക് സ്നേഹമായിരിക്കും. അയാൾ ആരെ വെറുക്കുന്നുവോ ഞാൻ അയാൾ അവരെ കൂടി ഞാൻ വെറുക്കും. ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പലതിനെയും സ്നേഹിക്കാനും പലതിനെയും വെറുക്കാനും ഞാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. ഈമാൻ എന്ന് പറയുന്നത് ഒരു കയറാണെങ്കിൽ, ഒരു പാശമാണെങ്കിൽ, ആ കയറിൻ്റെ ചൊറകളിൽ, അതിൻ്റെ ഇരടുകളിൽ ഏറ്റവും ബലമുള്ള ഇരട് ഏതാണ്? അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാണ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെറുപ്പാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹുവിൽ ഭീതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന, എന്നിട്ട് മനസ്സ് നിറയുന്ന, എന്നിട്ട് നാവിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരവസ്ഥയിൽ വന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയായി, അള്ളാഹുവിൻ്റെ അടിമയായി. മനുഷ്യന്റെ പൂർണ്ണത അവിടെയാണ്, മനുഷ്യന്റെ പൂർണ്ണത അവിടെയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ അസ്തിത്വത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും ഒന്ന്, ഒരു ഹുക്ക് മനുഷ്യന് ആവശ്യമാണ്. ഒരു ഹുക്കില്ലാതെ, ഒരാശ്രയമില്ലാതെ, ഒരവലംബമില്ലാതെ തൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ ഏൽപ്പിക്കാനുള്ള, ഒരു തൂക്കി വെക്കാനുള്ള ഒരു കൊളുത്തില്ലാതെ, ഒരു ഹുക്കില്ലാതെ മനുഷ്യന് കഴിയില്ല. അപ്പോൾ പലരും പലതിനെയും തൻ്റെ ആശ്രയമായി കാണും, പലരും പലതിനെയും ആശ്രയമായി കാണും. ചിലപ്പോൾ തനിക്ക് ഉപകാരം തരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ, കാരണങ്ങൾ ഏതൊക്കെയാണോ, ആ കാരണങ്ങൾ, സൂര്യൻ എനിക്ക് വെളിച്ചം നൽകുന്നു, ഊർജം നൽകുന്നു, അപ്പോൾ ആ സൂര്യൻ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ആശ്രയിക്കാനുള്ള എൻ്റെ ആശ്രയ കേന്ദ്രം. ചിലപ്പോൾ പാമ്പ് എന്നെ കടിക്കുന്നു, അങ്ങനെ വിഷം തീണ്ടി ഞാൻ മരിക്കുന്നു, പാമ്പിനെ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് തന്നെ ആ പാമ്പിനോട് അങ്ങനത്തെ ഒരു മനോഭാവം വളർത്തിക്കൊണ്ടുവരുന്ന ചില ആൾക്കാരുണ്ട്. പാമ്പിനെ അടിമപ്പെടുന്ന, ആരാധന കാണിക്കുന്ന ആൾക്കാർ. പശു പാല് തന്നാൽ ആ പശുവിനോട് ആ തരത്തിലുള്ള ഒരു ഒരു മനോഭാവം വളർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. മറിച്ച് ഇങ്ങനെ നമുക്ക് ഗുണങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ ഉണ്ടാകുന്ന കാരണങ്ങളെയല്ല, ഈ കാരണങ്ങളെ കാരണങ്ങളായി വെച്ച അള്ളാഹുവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കേണ്ടത്, അവനാണ് നമ്മൾ അടിമപ്പെടേണ്ടത്. അങ്ങനെയുള്ള നമ്മുടെ ഉൽബൂദിയ അള്ളാഹ്ക്ക് നമ്മൾ അടിമപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഒരാൾക്ക് അടിമപ്പെടാതെ ഒരു നിവൃത്തിയില്ല. ആർക്കും അടിമപ്പെടാതെ ഒരു മനുഷ്യന് നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എടുത്തു നോക്കിയ ലോകത്തെ ഏറ്റവും കിരാതന്മാരായിട്ടുള്ള കിങ്കരന്മാരായിട്ടുള്ള വലിയ വലിയ ആൾക്കാരെ എടുത്തു നോക്കുക, അവരൊക്കെ ബയോഗ്രഫി പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒന്നിന് അവരടിമപ്പെട്ടിട്ടുണ്ടാവും. അത് പലപ്പോഴും വളരെ ബാലിശമായിരിക്കും. വളരെ ബാലിശമായ എന്തിനെങ്കിലും അവരടിമപ്പെടുന്നതായിരിക്കും. ലോകത്തറിയപ്പെട്ടിട്ടുള്ള വലിയ ഡിക്റ്റേറ്റേഴ്സിൻ്റെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏതെങ്കിലും ഒന്നിന് അവർ പേടിച്ചു ചൂടും. ചില സാധാരണക്കാർ അങ്ങനത്തെ നൂറുകണക്കിന് കാരണങ്ങളുടെ മുന്നിൽ പേടിച്ചു ചൂടുകയും അതിനോട് താതാത്മ്യപ്പെടുകയും അതിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്ഥിതി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാരണങ്ങളെയും എല്ലാ സൃഷ്ടികളെയും അങ്ങ് വിട്ടേക്കുക. അതിനൊന്നും നമുക്ക് പ്രതീക്ഷയല്ല, അവരിൽ നിന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അവരൊക്കെ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നെക്കാളും താഴെ നിൽക്കുന്ന സൃഷ്ടികൾ മാത്രമാണ്. എനിക്ക് അടിമപ്പെടാനുള്ളത് ഒരുത്തൻ്റെ മുന്നിൽ മാത്രമാണ്. കാരണങ്ങളെ പടച്ച, കാര്യങ്ങൾ നിശ്ചയിച്ച, കാര്യങ്ങളെയും കാരണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച, മുഴുവൻ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഖാലിഖായ, മാലിക്കായ, മുദബ്ബിറായ, റാസിഖായ അല്ലാഹ്, അവനെ എനിക്കുള്ളു. അവന് നമ്മളങ്ങോട്ട് കീഴ്പ്പെടുക. അപ്പൊ എത്രത്തോളം നമ്മൾ അവനെ ഓർക്കുന്നുവോ അത്രത്തോളം നമ്മൾ അവനെ സ്നേഹിക്കുന്നു. എത്രത്തോളം നമ്മൾ അവനെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മുടെ മനസ്സ് അവനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനെ എത്രത്തോളം നമ്മൾ അടിമപ്പെടുന്നുവോ അത്രത്തോളം നമ്മൾ അവനുമായി അടുക്കുന്നു. അത്രത്തോളം മനുഷ്യന്റെ ആ മഹത്വം, ഹ്യൂമൻ ഡിഗ്നിറ്റി, അത് പെർഫെക്റ്റായിട്ട് സമ്പൂർണമായി വന്നുകൊണ്ടിരിക്കുന്നു. ആ ഉൽബൂദിയത്തിൽ എവിടെ കുറവ് വരുന്നോ അത് നമ്മുടെ ഡിഗ്നിറ്റിയിലുള്ള, നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയിലുള്ള കുറവാണ്, ഡെഫിസിറ്റ് ആയിട്ടാണ് അത് വരിക. ആ കുറയുന്നത് മറ്റേതെങ്കിലും ഒന്നിലേക്ക് പോയി എന്നും വരും. അത് പോയിക്കഴിഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് നമ്മൾ ഭാഗികമായി വകവെച്ച് കൊടുക്കുന്നിടത്തേക്ക് പോകും. അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും പൂർണ്ണതയിൽ എത്തിയിട്ടുള്ള മുസ്തഫയിൻ അല്ലഹിയാർ, അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും ഉത്തമരായ ആളുകളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹ് അള്ളാഹിന്റെ അടിമ 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 എന്നാ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികളെക്കാൾ, മറ്റനേകം സൃഷ്ടികളെക്കാൾ അള്ളാഹ് ശ്രേഷ്ഠരാക്കി വെച്ചൊരു വർഗമാണ്. മാനവരിൽ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇങ്ങനെ ഈ ഭൂലോകത്തു നിന്ന് ജീവനോടെ, ശരീരത്തോടെ, ആത്മാവോടെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒരുക്കി ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. ഒന്നാമത്തെ ആകാശം കഴിഞ്ഞ്, രണ്ടാമത്തെ ആകാശം കഴിഞ്ഞ്, മൂന്നാമത്തെ ആകാശം കഴിഞ്ഞ്, നാലാമത്തെ ആകാശം കഴിഞ്ഞ്, അഞ്ചാമത്തെ ആകാശം കഴിഞ്ഞ്, ആറും കഴിഞ്ഞ്, ഏഴും കഴിഞ്ഞ് പിന്നെ മുകളിൽ പോയി. അങ്ങ് പോയിട്ട് അവസാനം സിദ്റത്തുൽ മുൻതഹ, അവിടെ വെച്ചിട്ട് സരീഫുൽ അഖ്ലാം, റസൂലുള്ള കേൾക്കുന്നിടത്തോളം എത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തീരുമാനങ്ങൾ എഴുതു എന്ന് പറയുമ്പോൾ അത് എഴുതുന്ന പേനകൾ ചലിക്കുന്ന ആ ചലനം, അത് നീങ്ങുന്ന പേന ചലിക്കുന്ന സ്വരീഫ് അത്ര ഉയരത്തിലെത്തി. അവിടത്തേക്ക് റസൂലുള്ളാനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ മക്കയിൽ നിന്നാണ് ആ തുടക്കം കുറിക്കുന്ന യാത്ര. അത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങി, പിന്നെ ബൈത്തുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങി മസ്ജിദുൽ അഖ്സയിലൂടെയാണ് അങ്ങോട്ട് മേലോട്ട് പോണത്. അങ്ങനെ കൊണ്ടുപോകുന്ന പോക്കിനെ കുറിച്ച് പറയുമ്പോൾ അല്ല എന്താ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്രാബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദീ ബാറക്കന ഹൗല ഇന്നരിഹു മിൻ ആയാതി ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹ് എത്ര ഉന്നതനാണ്, എത്ര പരിശുദ്ധനാണ്, എത്ര പൂർണ്ണതയുള്ളവനാണ്. ആരാണ് അള്ളാഹു അല്ലദി അസ്ര, രാത്രിയിൽ കൊണ്ടുപോയില്ലേ, ബിഅബ്ദിഹി, മാനവ മഹത്വത്തിന്റെ ഏറ്റവും പൂർണതയിൽ. മാനവർ എന്ന് പറഞ്ഞ സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികളെക്കാൾ, മറ്റനേകം സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠർ. ആ മാനവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയെ, ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ അതിശ്രേഷ്ഠമായ, വിശിഷ്ടമായ, അനർഹമായ ആ നിമിഷത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുമ്പോൾ അസ്റാബി അബ്ദിഹി അഴുബൂദിയത്ത് കൊണ്ടാണ് ആ പൂർണ്ണത ഉണ്ടാവുക. അപ്പൊ അഴുബൂദിയത്താണ് നമ്മുടെ ജീവിതത്തിന്റെ മൻഹജ്. അതിക്ക് നമുക്ക് എത്ര എത്താൻ കഴിയുന്നുവോ അത്രത്തോളം അള്ളാഹിനോട് അടുക്കും, അത്രത്തോളം നമ്മളെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തും. ഇല്ലേ, നമ്മൾ എത്തൂല. ഈ ദുനിയാവിന്റെ ഈ ഫിൽത്ത്, ദുനിയാവിന്റെ ഈ കളങ്കത്തിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങും. അതിന്റെ ആദ്യപടി റസൂലുള്ള മറ്റയാളോട് പറഞ്ഞത് തന്നെയാണ്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. ഹാദ വല്ലാഹു തആല അഅലം, സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.